وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. اللهم انفعنا بما علمتنا، وعلمنا ما ينفعنا، وزدنا علما. اللهم اغفر لنا ذنبنا كله، دقه وجله، وأوله وآخره، وعلانيته وسره. اللهم اجعل أعمالنا كله صالحا، واجعله لوجهك خالصا، ولا تجعل منه لأحد شيئا. أما بعد، സഹോദരങ്ങളെ, പ്രിയമുള്ള ഈ മസ്ജിദിലെ വിദ്യാർത്ഥികളെ, അൽ ഉസൂൽ സലാത എന്ന മഹത്തരമായ മഹത്തായ ഈ റിസാലയിൽ ഇബാദത്തിൻ്റെ ഇടങ്ങളെക്കുറിച്ച്, അതിൽ അവസാന ഭാഗത്താണ് നമ്മളുള്ളത്. അതിൽ ദബ്ഹ് അഥവാ ബലിയറുക്കുക, നദർ നേർച്ചയാക്കുക എന്നീ രണ്ട് ഇനങ്ങളെ കുറിച്ചാണ് ഇനി പറയാൻ ബാക്കിയുള്ളത്. ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള പറയുന്നു, വദലീലു ദബ്ഹി, ദബ്ഹിനുള്ള തെളിവ് ബലിയറുക്കുക എന്നത് അറവ് എന്നത് ഇബാദത്താണ്. അതിനുള്ള തെളിവ് ഖൗലുഹു തആല, അല്ലാഹുവിന്റെ ആയത്താണ്. ഖുൽ ഇന്ന സലാതി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. സൂറത്തുൽ അൻആം 162-163 ആയത്തുകൾ. എന്താണ് ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത്? ഖുൽ, പറയുക, ഇന്ന സലാതി, തീർച്ചയായും എന്റെ നിസ്കാരവും, വനുസുഖി, എന്റെ നുസുഖും. നുസുഖ് എന്നത് പൊതുവെ ആരാധനാ കർമ്മങ്ങൾ എന്നർത്ഥത്തിൽ അതിനെ വിശദീകരിച്ച മുഫസ്സിറുകളുണ്ട്. അതുപോലെ ദബ്ഹ് എന്നർത്ഥത്തിൽ അതിന് വിശദീകരണം വന്നിട്ടുണ്ട്. അതാണ് കൂടുതൽ ശരിയായ വിശദീകരണം. കാരണം ഖുർആനിൽ ഹജ്ജിന്റെ ഉംറയുടെ ഇഹ്റാമിൽ, ആ ഇഹ്റാമിന് ഇഹ്റാമിൽ പാടില്ലാത്ത ചിലത് ചെയ്യേണ്ടി വന്നാൽ അതിനുള്ള പ്രായശ്ചിത്തം പറയുന്നിടത്ത് ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാം, ഫഫിദിയത്തു മിൻ സിയാമിൻ ഔ സദഖത്തിൻ ഔ നുസുക്. ഹജ്ജിന്റെ വേളയിൽ കഅബ് ഇബ്നു ഉജറ റളിയല്ലാഹു അൻഹു എന്ന പേരുള്ള സഹാബി തലയിൽ പേൻ നിറഞ്ഞ് പേനിങ്ങനെ മുഖത്തുകൂടെ വീഴുന്ന അവസ്ഥയിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ പറഞ്ഞു, ഈ അവസ്ഥയിലായിട്ടുണ്ട് എന്ന് ഞാൻ അറിയില്ലായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് മുടിയെടുക്കാൻ അനുവാദം നൽകി. ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചു, ഫഫിദിയത്തു മിൻ സിയാമിൻ ഔ സദഖത്തിൻ ഔ നുസുക്. അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ ഫിദിയ എന്താ? ഒന്നുകിൽ നോമ്പ്, നോമ്പെന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം നോമ്പ് എടുക്കുക, ഔ സദഖ, അല്ലെങ്കിൽ സദഖ കൊടുക്കുക. സദഖ എന്നാൽ ആറ് സാധുക്കൾക്ക് ഒരു സാ ഭക്ഷണം കൊടുക്കുക. ഔ നുസുഖ്, അല്ലെങ്കിൽ നുസുഖാണ്. അവിടെയുള്ള നുസുഖ് തർക്കമില്ലാതെ അറവാണ്, ഒരാടിനെ അറുക്കുക എന്നതാണ്. ആ നുസുഖ് എന്ന പദം തന്നെയാണ് ഈ ആയത്തിൽ, സൂറത്തുൽ അൻആം ആയത്തിലുള്ളതും. അതുകൊണ്ട് അതിന്റെ ശരിയായ തഫ്സീർ നുസുഖ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താ? അറവ് എന്നാണ്. അത് സാധാരണ ആരാധനാ കർമ്മങ്ങൾ എന്നർത്ഥത്തിലും അത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഖുൽ ഇന്ന സലാതി വനുസുഖി, പറയുക, എന്റെ നിസ്കാരവും എന്റെ ബലികർമ്മവും, വമഹ്യായ വമമാതി, വമഹ്യായ എന്റെ ജീവിതവും, വമമാതി എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ല വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. ഇതെല്ലാം റബ്ബുൽ ആലമീനായ അല്ലാഹുവിന് വേണ്ടിയുള്ളതാണ്. സർവ്വലോകങ്ങളുടെയും റബ്ബായ അള്ളാഹുവിനുള്ളതാണ്. ലാ ശരീകല, അവനൊരു പങ്കുകാരുമില്ല. ഇതൊന്നും അവനല്ലാത്ത ഒരാൾക്ക് കൊടുക്കാൻ പാടില്ല. ഒബിദാലിക ഉമിർത്തു, അതാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വാന ഔവലുൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ ഒന്നാമനാണ്. അതുപോലെ നോക്കൂ, ഒമിന സുന്ന, സുന്നത്തിലെ തെളിവാണ്. ദബ്ഹ് ഇബാദത്താണ് എന്നതിനുള്ള, അറവ് ഇബാദത്താണ് എന്നതിനുള്ള സുന്നത്തിലെ തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇമാം മുസ്ലിമിന്റെ സഹീഹിലുള്ള ഹദീസാണ്, ലഅന അല്ലാഹു മൻ ദബഹ ലിഗൈറില്ലാഹ്, ലഅന അല്ലാഹു മൻ ദബഹ ലിഗൈറില്ലാഹ്. അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തുന്നവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ലഅന അല്ലാഹു മൻ ദബഹ ലിഗൈറില്ലാഹ്. നോക്കൂ, ഇബാദത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അവർക്കുക എന്നത്. പല രൂപത്തിൽ അത് ദീനിൽ വന്നിട്ടുണ്ട്. ഉദ്ഹയത്തിനു വേണ്ടിയുള്ള അറവ് പ്രസിദ്ധമായ, ഏവർക്കും അറിയാവുന്ന അറവാണത്. ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ടുള്ള അറവ്, അഖീഖയുടെ അറവ്, കുഞ്ഞു ജനിച്ചാൽ അറവ് നടത്തുക. അതുപോലെ നേർച്ചയാക്കിയാൽ അറക്കുക. ഒരാൾ വേണമെങ്കിൽ ഒരു മൃഗത്തെ അറുക്കാൻ നേർച്ചയാക്കിയാൽ അതിനുവേണ്ടി അറുക്കുക. ഫിദിയത്തിക്ക് വേണ്ടി അറുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹജ്ജിന്റെ സന്ദർഭത്തിന് നേരത്തെ വിശദീകരിച്ച അറവ് ആ ഗണത്തിലാണ്. ഇങ്ങനെയുള്ള അറവുകളുണ്ട്. ഇത് അള്ളാഹുവിനുള്ള മഹത്തരമായ ഇബാദത്താണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി റബ്ബിനു വേണ്ടി അറവ് നടത്തിയിരുന്നു. സഹാബത്ത് പറയുന്നത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നിട്ട് ഒരൊറ്റ വർഷം പോലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറവ് വിട്ടുകളഞ്ഞിട്ടില്ല. അവിടുത്തെ ഹജ്ജിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 100 ഒട്ടകങ്ങൾ അറുത്തു. 100 ഒട്ടകങ്ങൾ, 63 എണ്ണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈകൊണ്ട് അറുത്തു. ബാക്കി എണ്ണം അലി റളിയല്ലാഹു അൻഹുവിനെ അറുക്കാൻ ഏൽപ്പിച്ചു. ഹജ്ജിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏത് എന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല അജ്ജു വസജ്ജ്, അത് അജ്ജും സജ്ജുമാണ് എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ തൽബിയത്ത് വിളിക്കലും അല്ലാഹുവിന് വേണ്ടി ഈ ബലിമൃഗത്തിന്റെ രക്തമൊഴുക്കലുമാണ്. അതൊരു ഇബാദത്താണ്. അതിന്റെ ഉദ്ദേശം കേവലം എന്തുമാത്രമല്ല, അതിന്റെ മാംസം സാധുക്കൾക്ക് കൊടുക്കുക എന്നത് മാത്രമല്ല അതിന്റെ ഉദ്ദേശം, മറിച്ച് റബ്ബിന് വേണ്ടി ആ ബലിമൃഗത്തിന്റെ രക്തമൊഴുക്കുക എന്നത് ഇബാദത്താണ്. അവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. ചില വിവരദോഷികൾ അവർ ഈ ഇബാദത്തിനെ തന്നെ ഇല്ലാതാക്കാനുള്ള വർത്തമാനവും കൊണ്ട് വരുന്നത് കാണാം. ബലി വരുന്നാളായ വന്നിട്ട് പറയും, എന്തിനാണ് കുറെ ബലി അർക്കുന്നത്, ആ ഈ മാംസം അത് ആരോഗ്യത്തിന് കേടാണ്, ചുവന്ന മാംസം കഴിക്കാന്നുള്ളത്. എന്നിട്ട് പറയാം, അതിന് പകരം പൈസ കൊടുത്താൽ പോരെ, സാധുക്കളെ സഹായിച്ചാൽ പോരെ. അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ച ഈ ഇബാദത്തിനെ ഇല്ലാതാക്കുക എന്ന അതിനുള്ള വർത്തമാനമാണത്. വലിയ തെറ്റാണത്. കാരണം അള്ളാഹുവിന് വേണ്ടി ബലിയെറുക്കുക എന്നത് റബ്ബ് സുബ്ഹാനഹു വതആല പഠിപ്പിച്ച ഇബാദത്താണ്. നീ വേറെ എന്ത് ചെയ്താലും ആ ഇബാദത്ത് നടക്കുകയില്ല. നീ നിസ്കാരത്തിന് പകരം വേറെ ഇബാദത്ത് കൊണ്ടുവന്നാലോ, നോമ്പിന് പകരം വേറൊന്ന്, ഹജ്ജിന് പകരം വേറൊന്ന്, ഇതാണ് കൂടുതൽ ഉപകാരപ്രദം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നാൽ അങ്ങനെ ഉണ്ടാവും. അല്ല, അത് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചൊരു ഇബാദത്താണ്. ഒന്നാമതായി അതാണ് അള്ളാഹുവിന് ചെയ്യുന്ന, റബ്ബിന്റെ പൊരുത്തം ഉദ്ദേശിച്ച് ചെയ്യുന്ന ഒരു ഇബാദത്താണത്. അതിനുശേഷം വരുന്നതാണ് അതിന്റെ മാംസത്തിന്റെ കാര്യം, സാധുക്കൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യം. അതതിന്റെ പിന്നാലെ വരുന്ന വേറെ കാര്യമാണ്. ലൈ യനാലു അല്ലാഹു ലുഹൂമുഹ വലാ ദിമാഉഹ വലാകി യനാലുഹു തഖ്‌വാ മിൻകും. അള്ളാഹുവിന് അതിന്റെ മാംസമോ രക്തമോ അല്ല എത്തുന്നത്, അവൻ അതെത്തുകയില്ല ഒരിക്കലും. വലാകി യനാലുഹു തഖ്‌വാ മിൻകും, നിങ്ങളിൽ നിന്നുള്ള തഖ്‌വയാണ് അള്ളാഹുവിലേക്ക് എത്തുക. അതുകൊണ്ട് അതൊരു ഇബാദത്താണ്, അതിനെ ഇല്ലാതാക്കി കളയുക പാടില്ല. ഇത് റബ്ബല്ലാത്തവർക്ക് വേണ്ടി ചെയ്താൽ അത് ശിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അറവ് നടത്തേണ്ടത് അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ പേരിലാണ്. അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ പേരിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അൻഹറദ്ദം വദുക്കിറ ഇസ്മുല്ലാഹി അലൈഹി ഫകുൽ. മാ അൻഹറദ്ദം, രക്തമൊഴുക്കപ്പെട്ടത് അതിന്റെ തൊണ്ടക്കുഴി, ആ രക്തക്കുഴലും ആ രണ്ട് ഞരമ്പുകളും, അത് 3 മുറിച്ച് കളയുക എന്നതാണ് ശരിയായ അറവിന്റെ രൂപം. രക്തക്കുഴൽ ആ വലിയത്, അത് മാത്രം മുറിച്ച് കളഞ്ഞാൽ തന്നെ ശരിയാണ്, അറവ് സഹിഹാകുന്നതാണ്. എന്നാൽ അതോടൊപ്പം അപ്പുറത്തും അതിന്റെ അടുത്തുള്ള രണ്ട് ഞരമ്പുകൾ കൂടി മുറിച്ച് കളയുക എന്നതാണ് ബലിമൃഗത്തിന് കൂടുതൽ അതിന് പ്രയാസരഹിതമായ അറിവ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദബഹ്തും ഫഅഹ്സിനു അദ്ദിബ്ഹ, നിങ്ങൾ അറവ് നടത്തുകയാണെങ്കിൽ അതിൽ ഇഹ്സാൻ ചെയ്യുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ തന്റെ ദബീഹത്തിന് തന്റെ അറവ് മൃഗത്തിന് ആശ്വാസം നൽകട്ടെ, അവൻ അറുക്കുന്ന ആയുധം അതിന് മൂർച്ച കൂട്ടട്ടെ, നല്ല മൂർച്ചയോടെ അറുക്കുക. അതുപോലെ പണ്ഡിതന്മാർ പഠിപ്പിച്ച ചില മര്യാദകളാണ് ഒരു മൃഗത്തെ അറുക്കുമ്പോൾ വേറെ ഒന്നിനെ കാണിക്കാതിരിക്കുക എന്നത്. പെട്ടെന്ന് അറുക്കുക, നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് അറുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നന്മ പഠിപ്പിച്ചു, അതിൽ നന്മ ചെയ്യാൻ പഠിപ്പിച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, മാ അൻഹറ ദം, രക്തമൊഴുക്കുകയും വദുക്കിറ ഇസ്മുല്ലാഹി അലൈഹി, അള്ളാഹുവിന്റെ നാമം സ്മരിക്കുകയും ചെയ്തത് നീ കഴിച്ചുകൊള്ളുക. അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ പേരു പറഞ്ഞ് ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞ് അറവ് നടത്തുക. എന്നാൽ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ഒരുവൻ അറവ് നടത്തുകയാണ്, അള്ളാഹു അല്ലാത്തവരുടെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട്, അവൻ അറുക്കുന്നത് ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ടാണ് എങ്കിൽ പോലും അത് ശിർക്കാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കുൻ അക്ബറാണത്. അങ്ങനെ ചെയ്തവൻ ദീനിൽ നിന്ന് പുറത്തു പോകും. ഇനി നോക്കൂ, ഒരാൾ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറക്കുകയാണ്, അള്ളാഹു അല്ലാത്തവരുടെ പേര് തന്നെ പറഞ്ഞുകൊണ്ട്, യാതൊരു സംശയവുമില്ലാതും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ഇനി ഒരാൾ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അള്ളാഹുവിന് വേണ്ടി അറുക്കുന്നു, പക്ഷെ പേര് പറയുന്നത് വേറെ ആർക്കെങ്കിലും വേണ്ടി എന്നാണ്, ബിസ്മി അൽ ഫുലാൻ അൽ വലി, ഇന്ന വലിയിന്റെ നാമത്തിൽ ഞാനിത് അറുക്കുന്നു, സങ്കല്പിക്കുക അള്ളാഹുവിന് വേണ്ടിയാണ് എന്ന്, അതും ഷിർക്കാണ്. ഷിർക്കാണത്. പേര് അള്ളാഹു അല്ലാത്തവരുടെ പേര് പറയുക പാടില്ല. ബിസ്മില്ലാ എന്ന് പറഞ്ഞ് അള്ളാഹുവിന് വേണ്ടി ആണ് അറുക്കേണ്ടത്. അതല്ലെങ്കിൽ അത് ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന കാര്യമാണ്. ഇനി നോക്കൂ, അടുത്ത ഇബാദത്തിന്റെ ഇനം അത് നദ്റാണ്. അവസാനമായി ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ഇബാദത്തിന്റെ ഇനമായി ഈ ഭാഗത്ത് ഒന്നാമത്തെ അസൽ വിശദീകരിക്കവേ, ഒന്നാമത്തെ അസൽ എന്താ? അള്ളാഹുവിനെ അറിയുക, അള്ളാഹുവിനെ കുറിച്ച് അറിയുക. അതിൽ അവസാനത്തത് ഇതാണ്. നദർ എന്ന ഇബാദത്തിന്റെ ഇനമാണ് വിശദീകരിച്ചിട്ടുള്ളത്. എന്താണ് നദർ എന്ന് പറഞ്ഞാൽ? നേർച്ച. അതിനുള്ള തെളിവ് ഖൗലുഹു തആല, അല്ലാഹുവിന്റെ ആയത്താണ്, യൂഫൂന ബിൻ നദ്രി വയഖാഫൂന യൗമൻ കാന ശർഹു മുസ്തതിറ. മുഅ്മിനുകളുടെ സ്വർഗം ലഭിക്കുന്ന മുഅ്മിനുകളുടെ സ്വഭാവമായി അല്ലാഹു പറഞ്ഞു, യൂഫൂന ബിൻ നദർ, അവർ നേർച്ചയാക്കിയാൽ അത് പാലിക്കുന്നവരാണ്. യൂഫൂന ബിൻ നദ്രി വയഖാഫൂന, അവർ ഭയപ്പെടുന്നു, യൗമൻ, ഒരു ദിവസത്തെ, കാന ശർഹു മുസ്തതിറ, ആ ദിവസത്തെ ഷർ, അത് നീണ്ടു നിൽക്കുന്ന ഷർറാണ്, അഥവാ ഖിയാമത്ത് നാളിനെ അവർ ഭയപ്പെടുന്നു. അപ്പൊ നോക്കൂ, നദർ നേർച്ച എന്നത് ഇബാദത്താണ്, അത് അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വമാ അൻഫഖ്തും മിൻ നഫഖത്തിൻ ഔ നദർതും മിൻ നദ്രിൻ ഫഇന്നല്ലാഹ യഅലമു. നിങ്ങൾ എന്ത് ചെലവാക്കുകയാണെങ്കിലും എന്ത് നേർച്ചയാക്കുകയാണെങ്കിലും അള്ളാഹു അത് അറിയുന്നുണ്ട്. ഇത് അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്താൽ അത് ശിർക്കാണ്. ഒരാൾ ഒരു വലിയിന്റെ ഖബറിന്റെ മുന്നിൽ ചെന്ന് പറയുകയാണ്, ഇതാ എന്റെ ഈ കച്ചവടം, അത് ശരിയായാൽ താങ്കളുടെ ഈ ദർഗക്ക് മുന്നിൽ വെച്ച് ഞാൻ സാധുക്കൾക്ക്, ഇത്ര സാധുക്കൾക്ക് ഒരു നേരം തന്നം കൊടുക്കുന്നതാണ്. ഇത് നദറാണ്, നേർച്ചയാണ്. ശിർക്കായ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന നേർച്ചയാണത്. അവൻ ആർക്കു വേണ്ടിയാണ് നേർച്ചയാക്കുന്നത്? ഈ മറപാടപ്പെട്ട വലിയന് വേണ്ടി, ഈ മറപാടപ്പെട്ട് കിടക്കുന്ന വലിയന് വേണ്ടിയാണ് അവൻ നേർച്ചയാക്കുന്നത്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കാണ്. അള്ളാഹുവിന് വേണ്ടി മാത്രമേ നേർച്ചയാക്കുന്നെങ്കിൽ ആകാവൂ, അള്ളാഹുവിന് മാത്രമേ നേർച്ചയാക്കുന്നെങ്കിൽ ചെയ്യാൻ പാടുള്ളൂ. എന്താണ് സഹോദരങ്ങളെ നേർച്ച എന്ന് പറഞ്ഞാൽ? നേർച്ച എന്ന് പറഞ്ഞാൽ ഒരാൾ തനിക്ക് നിർബന്ധമല്ലാത്ത ഒരു കാര്യം സ്വയം ഒരു പ്രത്യേക പദം പറഞ്ഞ് നിർബന്ധമാക്കുക എന്നതാണ് നേർച്ച. ഇതാ ഞാൻ അള്ളാഹുവിന് വേണ്ടി നേർച്ചയാക്കുന്നു എന്ന് ഒരാൾ പറയുക, ഇത് അള്ളാഹുവിനോടുള്ള എന്റെ കരാറാണ്. ഞാൻ ഇനി മുതൽ എല്ലാ മാസവും 3 ദിവസം നോമ്പെടുക്കും. നേർച്ചയാണത്. എല്ലാ മാസവും 3 ദിവസം നോമ്പെടുക്കുക എന്നത് നിർബന്ധമുള്ളതല്ല, മുസ്തഹബായ സുന്നത്തായ കാര്യമാണ്. പക്ഷെ ഒരാൾ അത് തനിക്ക് നിർബന്ധമാക്കുകയാണ്, അതിനാണ് നജർ എന്ന് പറയുക. അങ്ങനെ ഒരാൾ ചെയ്താൽ അത് വീട്ടുക എന്നത് അവന് നിർബന്ധമായ കാര്യമാണ്, അത് വീട്ടാതിരിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നദറ അൻ യുതിഅ അല്ലാഹ ഫലിയുതിഹു, ആരെങ്കിലും അള്ളാഹുവിന് ഒരു താഴത്ത് ചെയ്യാൻ നേർച്ചയാക്കിയാൽ, ഒരു നല്ല കാര്യം ചെയ്യാൻ നേർച്ചയാക്കിയാൽ, ഫലിയുതിഹു, അവൻ അത് ചെയ്യട്ടെ. അള്ളാഹുവിനെ അനുസരിക്കാൻ നേർച്ചയാക്കിയാൽ അവൻ അള്ളാഹുവിനെ അനുസരിക്കട്ടെ. അഥവാ അള്ളാഹുവിനുള്ള അനുസരണയാകുന്ന ഒരു പ്രവർത്തനം ചെയ്യാൻ ഒരുവൻ നേർച്ചയാക്കിയാൽ അവൻ അത് ചെയ്യട്ടെ. കൽപ്പനയാണ്, നിർബന്ധമാണ് നേർച്ചയാക്കിയാൽ അത് വീട്ടുക എന്നത്. എന്നാൽ ഒരാൾ തെറ്റായ ഒരു കാര്യം നേർച്ചയാക്കുകയാണെങ്കിലോ, ഒരു ഹറാമായ കാര്യം ചെയ്യാൻ നേർച്ചയാക്കിയാൽ ആ നേർച്ച വീടാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഹദീസിന്റെ ബാക്കിയാണ്, വമൻ നദറ ഐ അസി അല്ലാഹ ഫലാ അസിഹ, ആരെങ്കിലും അള്ളാഹുവിനെ ധിക്കരിക്കാൻ നേർച്ചയാക്കിയാൽ, ഒരു മഅസിയത്ത് പ്രവർത്തിക്കാൻ നേർച്ചയാക്കിയാൽ, ഫലാ അസിഹ, അവനത് ചെയ്യാൻ പാടില്ല, ആ നേർച്ച വീടാൻ പാടില്ല. അത് അവനവൻ ചെയ്താലും വേറെ ആള് ചെയ്താലും. ചില ആളുകൾ പറയും, ഇതാ എന്റെ ഉമ്മ മരിക്കാൻ കിടക്കുമ്പോ നേർച്ചയാക്കിയാൽ എന്നാണ്, ഇന്ന ദർഗയിൽ അവിടെ കബറിൽ ഒരു തുണിയിട്ട് മൂടാൻ മോസിയത്ത് പറഞ്ഞിട്ടാണ് മരിച്ചു പോയത്, നേർച്ചയാക്കിയിട്ടുണ്ട്, അത് നടപ്പിലാക്കാൻ പാടുണ്ടോ? പാടില്ല, ഹറാമാണത്. അള്ളാഹുവിനെ ധിക്കരിക്കാൻ ആര് നേർച്ചയാക്കിയാലും അത് നടപ്പിലാക്കാൻ പാടില്ല. അതുപോലെ അവനവന്റെ കയ്യിലുള്ളതല്ലാതെ നേർച്ചയാക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുശ്രിക്കുകളായ ചിലർ മുസ്ലിമീങ്ങളിലെ ഒരു സ്ത്രീയെ അവർ പിടിച്ചുകൊണ്ടുപോയി. കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഒട്ടകം അബ്ബ എന്ന ഒട്ടകത്തെയും അവർ പിടിച്ചുകൊണ്ടുപോയി. മുസ്ലിമിന്റെ സഹീഹിൽ കാണാം, അങ്ങനെ ഒരിക്കൽ മുശ്രിക്കുകളായ ആളുകൾ അവർ ഉറക്കത്തിലായിരിക്കെ ഈ സ്ത്രീ, മുസ്ലിമത്തായ ഈ സ്ത്രീ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. രക്ഷപ്പെടാൻ വേണ്ടി അവരിങ്ങനെ നോക്കുകയാണ്. ഓരോ ഒട്ടകത്തിന്റെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ഓരോ ഒട്ടകവും അവർക്ക് കയറാൻ പറ്റിയതല്ല, ഒച്ച ഉണ്ടാക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകമുണ്ട്, അതിനെ മുശ്രിക്കുകൾ പിടിച്ചോണ്ടെന്നാണ്. അതിനെ അടുത്ത് ചെന്നപ്പോ അത് ഒന്നും അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല. അവരതിന്റെ പുറത്ത് കയറി. പുറത്ത് കയറിയിട്ട് അവര് എന്താ നേർച്ചയാക്കിയത്? അവർ പറഞ്ഞു, അള്ളാഹുവേ, നീ എന്നെ രക്ഷപ്പെടുത്തിയാൽ ഇതിനെ ഞാൻ അർത്തോളാം, ഈ ഒട്ടകത്തിന്. അവർ മദീനയിൽ രക്ഷപ്പെട്ട് മദീനയിലെത്തി. സഹാബത്തിൽ മനസ്സിലായി. അവർ പറഞ്ഞു, നാഖത്ത് റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകമാണ്. അവർ പറഞ്ഞു, ഞാനിത് നേർച്ചയാക്കിയിട്ടുണ്ട് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോ പറഞ്ഞു, ബിസ്മാ ജസതാ, ആ ഒട്ടകത്തിന് അവൾ ചെയ്ത പ്രത്യുപകാരം എത്ര മോശമാണ്. അതിന്റെ പുറത്തേറി രക്ഷപ്പെട്ടപ്പോ അതിന് തിരിച്ചു കൊടുത്തത് എന്താണ്? അതിന് അർത്ഥം കളയാമൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ വഫാഅ ലിനദ്രിൻ ഫീ മഅസിയത്തില്ലാ, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിലെ നേർച്ച വീടാൻ പാടില്ല. വലാ ഫീമാ ലാ യംലിക്കു ഇബ്നു ആദം, ഒരു മനുഷ്യൻ തന്റെ ഉടമസ്ഥതയിലുള്ളതല്ലാത്തത് അത് നേർച്ചയാക്കാൻ പാടില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകമാണ്, അവളുടെ ഒട്ടകമല്ല. പിന്നെ അയാളുടെ കയ്യിലെ ആ അയാളുടെ വീട് ഞാൻ ഒരാൾക്ക് ദാനം കൊടുക്കാം എന്ന് വേറൊരാളുടെ സമ്പത്തിനെ പറ്റി നേർച്ചയാക്കാൻ പാടുണ്ടോ? പാടില്ല. മാസിയത്തിൽ നെതിർ പാടില്ല. അതുപോലെ അവനവന്റെ കയ്യിലുള്ള ഇല്ലാത്തത് നേർച്ചയാക്കാൻ പാടില്ല. ഒരാൾ നേർച്ചയാക്കി അയാൾക്കത് വീടാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അതിന് കഫാറത്തുണ്ട്, അതിന് കഫാറത്തുണ്ട്, അതിന് പ്രായശ്ചിത്തം ചെയ്യണം. എന്താണ് അതിന്റെ പ്രായശ്ചിത്തം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഫാറത്തു നദ്രി കഫാറത്തു യമീൻ, കഫാറത്തു നദ്രി കഫാറത്തു യമീൻ. നേർച്ചയുടെ കഫാറത്ത് യമീനിന്റെ കഫാറത്താണ്. എന്താണ് യമീൻ? സത്യം ചെയ്ത ഒരാൾ കാര്യം പറഞ്ഞു, വല്ലാഹി ഞാൻ ഇന്നത് ചെയ്യും, എന്നിട്ട് അത് ലംഘിച്ചാൽ അതിന് കഫാറത്തുണ്ട്, കഫാറത്തുണ്ട് ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ. വല്ലാഹി ആരും ചെയ്യും എന്ന് പറഞ്ഞ് സത്യം ചെയ്തു, അത് പാലിച്ചിട്ടില്ലെങ്കിൽ കഫാറത്തുണ്ട്, പ്രായശ്ചിത്തം ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് ആ കഫാറത്ത് എന്താണത്? ഫകഫാറതുഹു ഇത്ആമു 10 മസാകീന മിൻ ഔസതി മാ തുഇമൂന അഹ്ലീകും ഔ കിസ്വതുഹും ഔ തഹ്ദീറു റഖബ. മൂന്നെണ്ണമാണ് ഇതിൽ. ഒന്ന് കഴിയില്ലെങ്കിൽ ഒന്ന് എന്നല്ല, മറിച്ച് ഇതിലേതെങ്കിലും തിരഞ്ഞെടുക്കാൻ എന്നാണ് പല പണ്ഡിതന്മാരും വിശദീകരിച്ചിട്ടുള്ളത്. നോമ്പിന്റെ ഒരാൾ റമദാനിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക പോലെയുള്ളത് ചെയ്ത് നോമ്പ് പൊറിച്ചാൽ ഇങ്ങനെയല്ല, അത് തർത്തീബിനാണ്, ഒരടിമയെ മോചിപ്പിക്കണം. അതിന് സാധിക്കുന്നില്ല എങ്കിൽ 60 ദിവസം തുടർച്ചയായി നോമ്പെടുക്കണം. അതിന് സാധിക്കാത്തവൻ, സാധിക്കാത്തതെന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ളവൻ എനിക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാവുകയില്ല, മറിച്ച് സാധിക്കാതെ വന്നാൽ അടുത്തതിലേക്ക് നീങ്ങാം 60 സാധുക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുക. എന്നാൽ ഇതിലത് അങ്ങനെയല്ല, മൂന്നിലേതെങ്കിലും തിരഞ്ഞെടുക്കാമെന്നാണ് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. ഒന്നുകിൽ ഒരു അടിമയെ മോചിപ്പിക്കുക, അല്ലെങ്കിൽ 10 സാധുക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം, സാധാരണ കുടുംബത്തിന് കൊടുക്കുന്ന ഭക്ഷണം, അല്ലെങ്കിൽ ഒരു വസ്ത്രം 10 സാധുക്കൾക്ക്, മുസ്ലിമീങ്ങളായ സാധുക്കൾക്ക്. ഇതാണ് അതിന്റെ കഫാറ. സത്യം ചെയ്തു പറഞ്ഞ് അത് പാലിക്കാതിരുന്നാലുള്ള പ്രായശ്ചിത്തം, അത് തന്നെയാണ് നേർച്ചയാക്കി പാലിക്കാതിരുന്നാലുള്ള കഫാറത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. 10 സാധുക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ ഒരു നേരത്തെ വസ്ത്രം കൊടുക്കുക. സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാഹുവിനോട് വാഗ്ദാനം ചെയ്ത് അത് ലംഘിക്കുക എന്നത് തെറ്റാണ്, ചെയ്യാൻ പാടില്ല, ഇത് നിസാര കാര്യമല്ല. മുനാഫിക്കുകളെ കുറിച്ച് സൂറത്ത് തൗബയിൽ അള്ളാഹു പറഞ്ഞത് എന്താ? വമിൻഹും മൻ ആഹദ അല്ലാഹ് ലഇൻ ആതാന അല്ലാഹു മിൻ ഫദ്ലിഹി ലനസ്ദഖന്ന വലനകൂനന്ന മിനൽ സാലിഹീൻ فلما آتاهم من فضله بخلوا به وتولوا وهم معرضون فأعقبهم نفاقا في قلوبهم إلى يوم يلقونه بما أخلفوا الله ما وعدوه وبما كانوا يكذبون അവരിൽ ചില ആളുകളുണ്ട്, അവർ അള്ളാഹുവിനോട് കരാർ ചെയ്തു, അള്ളാഹു എനിക്ക് അവന്റെ ഔദാര്യത്തിൽ നിന്ന് സമ്പത്ത് നൽകിയാൽ ഞാൻ സദഖ കൊടുത്തോളാം, ഞാൻ സാലിഹുകളുടെ കൂട്ടത്തിലായിക്കോളാം. അള്ളാഹു നൽകിയപ്പോൾ അവൻ അതാ തിരിഞ്ഞു കളയുന്നു, അവൻ പിശുക്കുന്നു. അവർക്ക് അള്ളാഹു ശിക്ഷയായി കൊടുത്തത് എന്താ? മരണം വരെ അള്ളാഹു അവരുടെ കൽബിൽ, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന നാൾ വരെ അവരുടെ ഹൃദയത്തിൽ അള്ളാഹു നിഫാഖ് ഇട്ട് കൊടുത്തു, കാപട്യമിട്ട് കൊടുത്തു. മുനാഫിക്കുകളായി മരിക്കുന്ന അവസ്ഥയെത്തി. എന്താണ് കാരണം? ബിമാ അഖ്ലഫുല്ലാഹ മാ വഅദൂ, അള്ളാഹുവിനോട് ചെയ്ത വാഗ്ദാനം അവർ ലംഘിച്ചതിനാൽ. വബിമാ കാനു യക്ദിബൂൻ, അവർ കളവ് പറഞ്ഞതിനാൽ. അതുകൊണ്ട് കാര്യം നിസാരമല്ല. പണ്ഡിതന്മാർ നേർച്ച ചെയ്ത് വീടാതിരിക്കുന്നത് അതിന്റെ ഗൗരവം പഠിപ്പിക്കാൻ ഈ ആയത്ത് വിശദീകരിച്ചത് കാണാം. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് കാര്യം ഗൗരവമാണ്. തൊട്ടയിൽ പിടിച്ചവനൊക്കെ നേർച്ചയാക്കുക, എന്നിട്ട് അത് വീടാതിരിക്കുക ശരിയല്ല. നേർച്ച അത് രണ്ട് ഇനമുണ്ട്. ഒന്ന് നദ്റുൻ മുനജ്ജസ്, രണ്ട് നദ്റുൻ മുഅല്ലഖ്. നദ്റുൽ മുനജ്ജസ് എന്ന് പറഞ്ഞാൽ ഒരു നിബന്ധന ഒന്നും വെക്കാതെ ഒരാൾ നേർച്ചയാക്കുക. ഒരാൾ പറയുന്നു, ഇതാ ഞാൻ നേർച്ചയാക്കുന്നു, ഞാൻ നാളെ 10 സാധുക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതാണ്. അയാൾ വേറൊന്നും അതിന് നിബന്ധന വെച്ചില്ല, ഇതൊരു തരം നേർച്ചയാണ്. രണ്ടാമത്തെ നദർ എന്താണ്? മുഅല്ലഖായ നദർ. മുഅല്ലഖ് എന്ന് പറഞ്ഞാൽ ഒരു നിബന്ധന വെച്ച് നേർച്ച പറയുക. ഇപ്പൊ ഒരാൾ പറയുന്നു, ഞാൻ പരീക്ഷയിൽ ജയിച്ചാൽ ഞാൻ ഒരു ദിവസം നോമ്പെടുക്കും എങ്കിൽ, അവൻ ആ നേർച്ച വീടേണ്ടത് എപ്പോഴാണ്? ആ നിബന്ധന വെച്ച കാര്യം സംഭവിച്ചാലാണ്. പരീക്ഷ ജയിച്ചാൽ നോമ്പെടുക്കൽ നിർബന്ധമാണ്. ഇനി പരീക്ഷ തോറ്റുപോയി സാധു, ശരി, അവൻ എന്തില്ല, അത് വീട്ടുക നിർബന്ധമില്ല, അത് വീട്ടുക അവന് നിർബന്ധമില്ല. ഈ രണ്ട് രൂപത്തിലാണ് നേർച്ച ഉള്ളത്. എന്നാൽ നേർച്ചയാക്കാതിരിക്കുക എന്നതാണ് ഖൈർ. പണ്ഡിതന്മാർ, ധാരാളം പണ്ഡിതന്മാർ അത് മക്രൂഹാണ് എന്ന് പറഞ്ഞവരാണ്. അത് ചെയ്യാതിരിക്കലാണ് നല്ലത് എന്ന് പറഞ്ഞവരാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന സഹീഹ് മുസ്ലിം ഹദീസിൽ കാണാം, അന്നഹു നഹ അനിൽ നദർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേർച്ച വിലക്കി. വഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ലാ യാതി ബിഖൈർ, നേർച്ച ഒരു ഖൈറും കൊണ്ടുവരികയില്ല. വ ഇന്നമാ യുസ്തഖ്റജു ബിഹി മിനൽ ബഖീൽ, പിശുക്കന്റെ കയ്യിലുള്ള പണം അത് പുറത്തേക്ക് കൊണ്ടുവരും എന്നതൊഴിച്ച്. കാരണം ആളുകൾ കുടുങ്ങിയാൽ അവർ രക്ഷപ്പെട്ടാൽ അങ്ങനെ ചെയ്തേക്കും ഇങ്ങനെ ചെയ്തേക്കും എന്നൊക്കെ ആവേശത്തിൽ പറയും. പക്ഷേ രക്ഷപ്പെട്ടാൽ നേരത്തെ പറഞ്ഞ ആവേശം കാണുകയില്ല. അതുകൊണ്ട് പല പണ്ഡിതന്മാരും ഈ ഹദീസ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ ഇനം നേർച്ചക്കാണ് ബാധകമാക്കിയിട്ടുള്ളത്. ഏത് നിബന്ധന വെച്ച് നേർച്ചയാക്കുകയില്ല. എന്നാൽ എല്ലാ നേർച്ചയും ഇതിൽ ഉൾപ്പെടും എന്ന് ആണ് പല പണ്ഡിതന്മാരും വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നേർച്ചയാക്കാതിരിക്കുക എന്നതാണ് ഖൈർ. നേർച്ചയാക്കിയോ വിടുക, എന്നാൽ നേർച്ചയാക്കാതിരിക്കുക എന്നതാണ് നല്ലത്. കാരണം നേർച്ചയാക്കുന്ന സമയത്ത് ആവേശവും താല്പര്യവും അത് ചെയ്യേണ്ട സമയമെത്തിയാൽ ഉണ്ടാവുകയില്ല. അപ്പം മനം അടുത്ത് യാതൊരു താല്പര്യവും ഇല്ലാതെ പിശുക്കി അങ്ങനെയല്ല ഇബാദത്ത് ചെയ്യേണ്ടത്. മറിച്ച് നല്ല താല്പര്യത്തോടെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത്. അതുകൊണ്ട് എടുത്തു ചാടി നേർച്ചയാക്കാതിരിക്കുക. മറിച്ച് എന്ത് ചെയ്യുക? ഈ ഖൈർ ചെയ്യാൻ മനസ്സിൽ കരുതുക, ഖൈർ ചെയ്യാൻ മനസ്സിൽ കരുതുക, ഖൈർ ചെയ്തേക്കുക. നീ കാര്യം ഒരു കാര്യം സ്വയം നിർബന്ധമാക്കാതിരിക്കുക. ചില ആളുകളെ കാണാൻ പോലും അവർക്ക് താങ്ങാത്ത നേർച്ചകളാക്കും. ഒരാൾ അവരുടെ മകന് രോഗമായി, ഇപ്പൊ നേർച്ചയാക്കിയാണ് എന്റെ മകൻ അള്ളാഹു ശിഫ നൽകിയാൽ ഞാൻ മരിക്കുന്നത് വരെ ഒരു ദിവസം നോമ്പ്, ഒരു ദിവസം ഫിത്ർ, അങ്ങനെ ആയിരിക്കും എന്റെ ജീവിതം. ഒന്നിലൊട്ട ദിവസങ്ങൾ നോമ്പെടുക്കും. യാ സുബ്ഹാനല്ലാഹ്. പിന്നെ അത് ആൾക്ക് പ്രയാസകരമായി മാറി. സഹാബത്തിന് പ്രയാസമായിട്ടുണ്ട്. പിന്നെയാണ് നമുക്ക് അബ്ദുല്ലാഹിബ്നു ആമർ ഇബ്നു ആസ് റളിയല്ലാഹുവിന്റെ അരികിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹിബ്നു ആമറിനോട് പറയുകയാണ്, നീ രാത്രി മുഴുവൻ നിസ്കരിക്കുന്നു, എല്ലാ ദിവസവും നോമ്പെടുക്കുന്നു എന്നാണ് ഞാൻ കേൾക്കുന്നത്. രാത്രി നീ ഇങ്ങനെ ചെയ്താൽ നിന്റെ കണ്ണുകൾ കുടിഞ്ഞുപോകും, നിന്റെ ആരോഗ്യം ക്ഷയിക്കും. മറിച്ച് നീ ഉറങ്ങുക, അതുപോലെ നിസ്കരിക്കുക. നീ എല്ലാ ദിവസവും എല്ലാ മാസവും മൂന്ന് ദിവസം നോമ്പെടുക്കുക. അബ്ദുല്ലാഹിബ്നു അമർ പറഞ്ഞു, നബി എനിക്ക് അതിനേക്കാൾ കൂടുതൽ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ അഞ്ചു ദിവസം എടുത്തേക്ക്, ഒരു മാസം അഞ്ചു ദിവസം, അല്ലെങ്കിൽ എനിക്ക് അതിനേക്കാൾ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ കൂടുതൽ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഓരോ ദിവസവും ഇടവിട്ട് എന്ന രൂപത്തിൽ അബ്ദുല്ലാഹിബ്നു അമർ എത്തിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ എടുക്കുക, അതാണ് അവസാനം. അങ്ങനെയല്ലാതെ കാലം മുഴുവൻ നോമ്പെടുത്താൽ നോമ്പെടുക്കാത്തത് പോലെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതാണ് ദാവൂദ് അലൈഹിസ്സലാമിന്റെ നോമ്പ്, ഒരു ദിവസം ഓരോ ദിവസം ഇടവിട്ട് നോമ്പെടുക്കാറുണ്ട്. അബ്ദുല്ലാഹിബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാർ ആ ഹദീസ് വിശദീകരിക്കുമ്പോൾ പറഞ്ഞു, അദ്ദേഹം അത് നേർച്ചയാക്കി എന്നാണ് ഹദീസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അബ്ദുല്ലാഹിബ്നു ആമിർ പറഞ്ഞു, അവസാനം എനിക്ക് പ്രായമേറിയപ്പോ തോന്നി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം സ്വീകരിക്കായിരുന്നു നല്ലത് എന്ന് ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം. അതുകൊണ്ട് നേർച്ചയാക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നേർച്ചയാക്കിയാൽ അത് വീടണം. അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കുക എന്നത് ശിർക്കാണ്, അത് പാടില്ല. ഇതോടെ ഒന്നാമത്തെ അസൽ, അള്ളാഹുവിനെ അറിയുക എന്ന അസൽ പൂർത്തിയാകുന്നു. അടുത്തത് മഅരിഫത്തു ദീനുൽ ഇസ്ലാമി ബിൽ അദില്ല, അള്ളാഹുവിന്റെ ദീൻ, ഇസ്ലാം ദീൻ അത് മനസ്സിലാക്കുക, അത് പഠിക്കുക. ബിൽ അദില്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ അറിയുക, അള്ളാഹുവിന്റെ ദീൻ അറിയുക, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയുക. ഇതാണ് അൽ ഉസൂലു തലാത്ത, മൂന്ന് അസലുകൾ. സഹോദരങ്ങളെ, ദീൻ, അള്ളാഹുവിന്റെ ദീൻ, ഇസ്ലാം, അതുകൊണ്ടാണ് ആളുകൾ ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് വന്നത്. ഈ ദീൻ ഇല്ലായിരുന്നുവെങ്കിൽ ലോകം മുഴുവൻ ഇരുട്ട് നിറഞ്ഞേനെ. അതാണ് ഈ ദീനിന്റെ പ്രത്യേകത. ഈ ദീൻ അല്ലാത്തത് അള്ളാഹു സ്വീകരിക്കുകയില്ല. ومن يبتغي غير الاسلام دينا فلن يقبل منه وهو في الاخره من الخاسرين. ആരെങ്കിലും ഇസ്ലാം അല്ലാത്തതിന് ദീനായി തേടിയാൽ അവനിൽ നിന്ന് ഒരിക്കലും അത് സ്വീകരിക്കപ്പെടുകയില്ല. وهو في الاخره من الخاسرين. അവൻ നാളെ പരലോകത്ത് നഷ്ടക്കാരുടെ, തുലഞ്ഞുപോയവരുടെ കൂട്ടത്തിലായിരിക്കും. ഇന്ന ദീൻ ഇൻദ അല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിങ്കൽ ദീൻ എന്നാൽ ഇസ്ലാമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് പഠിക്കാൻ ഒരാൾ തന്റെ ജീവിതം മാറ്റിവെച്ചാൽ, തന്റെ സമയം മുഴുവൻ നീക്കിവെച്ചാൽ അത് നഷ്ടമാവുകയില്ല. അങ്ങനെയുള്ളതാണ് അള്ളാഹുവിന്റെ ദീൻ. അള്ളാഹുവിന്റെ ദീനിന്റെ മഹത്വം അതാണ്. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഒരുപാട് ആളുകൾ ദീൻ എന്ന് പറഞ്ഞു മനസ്സിലാക്കിയിട്ടുള്ളത് അതിന്റെ നേർ വിപരീതമാണ്. തൗഹീദാണെന്ന് വിചാരിച്ചവർ മനസ്സിലാക്കിയിട്ടുള്ളത് ശിർക്കാണ്. സുന്നത്താണെന്ന് വിചാരിച്ചവർ മനസ്സിലാക്കിയിട്ടുള്ളത് ബിദ്അത്താണ്. ജനങ്ങളോട് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് സംസാരിക്കാൻ നിന്നാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഈ ദീനിന്റെ അടിസ്ഥാനങ്ങൾ, ഇതിന്റെ വളരെ പ്രാഥമികമായ പാഠങ്ങൾ പോലും ആളുകൾക്ക് പലർക്കും അറിയുകയില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ആയിപ്പോയിക്കൂടാ. അള്ളാഹുവിന്റെ ദീൻ നമ്മൾ പഠിക്കണം. എന്താണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ദീനായ ഇസ്ലാം? ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള ഇതായി റിസാലയിൽ പറയുന്നു, ഇസ്ലാം എന്നാൽ വഹുവൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ് والانقياد له بالطاعه والبراءه من الشرك واهله. اسلام دين النال اسلام دين النال الاستسلام لله بالطاعه الاستسلام لله بالتوحيد والانقياد له بالطاعه والبراءه من الشرك واهله. اذا استسلام الله نني كيدوغا بالتوحيد توحيد وند والانقياد له بالطاعه والانقياد له الله عند دين لي നടപ്പിലാക്കുക بالطاعه അവനെ അനുസരിച്ചുകൊണ്ട് والبراءه من الشرك واهله ശിർക്കിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നുമുള്ള ബന്ധവിച്ഛേദനം ഇതാണ് ദീൻ എന്ന് ഷേഖ് പറയുന്നു. നോക്കൂ സഹോദരങ്ങളെ, ആദ്യം പറഞ്ഞത് എന്താ? ആദ്യം പറഞ്ഞത് അൽ ഇസ്തിസ്ലാം ലില്ലാഹി ബിത്തൗഹീദ്. നീ അള്ളാഹുവിന് കീഴ്പ്പെട്ടവനാവുക തൗഹീദ് കൊണ്ട്. അള്ളാഹു പറഞ്ഞില്ലേ, ഫഇലാഹുക്കും ഇലാഹു വാഹിദ് ഫലഹു അസ്ലിമു. നിങ്ങളുടെ ഇലാഹ് ഏകനായ ഇലാഹായ അള്ളാഹു ആണ്, ഫലഹു അസ്ലിമു. അതുകൊണ്ട് നിങ്ങൾ അവന് കീഴ്പ്പെട്ട, അവന് സ്വയം സമർപ്പിച്ച മുസ്ലിമീങ്ങളാവുക. ഈ കാര്യത്തിൽ അള്ളാഹുവിന് സമർപ്പിക്കുക, ഇസ്തിസ്ലാം ചെയ്യുക എന്ന കാര്യത്തിൽ ജനങ്ങൾ മൂന്ന് തരക്കാരാണ്. ഒന്ന്, മുസ്ലിമീങ്ങൾ അള്ളാഹുവിനെ തങ്ങളെ സമർപ്പിച്ച ഈ ദീനിൽ പ്രവേശിച്ച് അവനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ. രണ്ടാമത്തെ കൂട്ടർ മുശ്രിക്കുകളാണ്. എന്താണ് മുശ്രിക്കുകളുടെ പ്രത്യേകത? അവർ അള്ളാഹുവിന് മാത്രമല്ല അവനെ സമർപ്പിച്ചിട്ടുള്ളത്, മറിച്ച് മറ്റുള്ളവർക്കും കൂടിയാണ്. അതുകൊണ്ട് അവന്റെ സ്ഥിതി എന്താണ്? അവൻ അങ്ങേയറ്റ അന്താളിപ്പിലാണ്. അവൻ എവിടെയും സമാധാനം ലഭിക്കുകയില്ല. ആരെ തൃപ്തിപ്പെടുത്തണമെന്ന് അവൻ അറിയില്ല. അവനോട് ചിലർ വന്ന് പറയുന്നു, ഇതാ ഇന്ന ദേവത നിന്നോട് കോപിച്ചിരിക്കുന്നു, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അതിനുള്ള പരിഹാര നടപടി എന്താണ്? ഇതാ അതിന് നീ ഇന്ന ഇന്ന കർമ്മങ്ങൾ, ഇന്ന ഇന്ന ക്രിയകൾ ചെയ്യണം. ഈ സാധു എന്ത് ചെയ്തിട്ടാണ് ഈ ദൈവം അവനോട് കോപിച്ചത്? ആരെ തൃപ്തിപ്പെടുത്തണം, എന്തു ചെയ്യണം എന്നറിയില്ല. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ റബ്ബിന് തൃപ്തികരമായത് എന്ത്, അവന്റെ റബ്ബിന് കോപമുണ്ടാക്കുന്ന കാര്യം ഏത് എന്നവന് വ്യക്തമാണ്. എത്ര തെളിഞ്ഞ സ്ഥിതിയാണ് മുസ്ലിമിന്റെ അവസ്ഥ എന്ന് നോക്കൂ. എത്ര സുതാര്യമാണ് അവന്റെ ദീൻ. എന്നാൽ മുശ്രിക്കിന്റെ സ്ഥിതി എന്താ? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മുശ്രിക്കിന്റെ ഉദാഹരണം പറഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു പറയുക, ദറബല്ലാഹു മസലൻ റജുലൻ ഫീഹി ശുറകാഉ മുതശാകിസൂന വറജുലൻ ورجلا سلما لرجل هل يستويان مثلا ضرب الله الله داهرنا برينو مثلا الله وداهرنا برينو رجلا ورانا وداهرنا അവന്റെ പ്രത്യേകത എന്താണ്? فيه شركاء അവനൊരു അടിമയാണ്. അവന്റെ ഉടമസ്ഥർ ഒരാളല്ല, ഒരു യജമാനനല്ല അവനുള്ളത്, പല യജമാനന് കീഴിലെ അടിമയാണവൻ. മാത്രമല്ല അവന്റെ ഉടമസ്ഥരുടെ, അവന്റെ യജമാനന്മാരുടെ സ്ഥിതി എന്താണ്? മുതശാകിസൂൻ, പരസ്പര വിരുദ്ധമായ സ്വഭാവമുള്ളവരാണവർ. ഒരുത്തൻ അങ്ങോട്ട് പോകുമെന്ന് പറയുമ്പോൾ വേറൊരുത്തൻ ഇങ്ങോട്ട് പോകാന്ന് പറയും. ഇവനിഷ്ടമുള്ളത് മറ്റൊരുത്തന് വെറുപ്പുണ്ടാക്കുന്ന കാര്യമാണ്. ഈ രൂപത്തിലുള്ള യജമാനന്മാരാണ് അവനുള്ളത്. എന്തായിരിക്കും അവന്റെ സ്ഥിതി? അവൻ ആകെ ബുദ്ധിമുട്ടായി പോകും. ആരെ തൃപ്തിപ്പെടുത്തണം എന്നറിയില്ല. ഇവനെ തൃപ്തിപ്പെടുത്താൻ നിന്നാൽ അവന് വെറുപ്പാണ്. ഇവനെ വെറുപ്പുണ്ടാക്കുന്ന കാര്യം അവന് ഇഷ്ടമുള്ള കാര്യമാണ്. ഇങ്ങനെ എങ്ങോട്ട് പോകണമെന്നറിയാതെ, എന്തു ചെയ്യണമെന്നറിയാതെ അന്താളിച്ചിരിക്കുന്ന ഒരുവൻ, വറജുലൻ സലമല്ലി റജുൽ, വേറെ ഒരാൾ അവന് ഒരൊറ്റ യജമാനൻ മാത്രമാണുള്ളത് എന്ന് മാത്രമല്ല ആ യജമാനൻ ഇവൻ അനുസരിക്കുന്നു. അയാൾക്ക് കീഴിൽ ഇവൻ തൃപ്തനാണ്. രണ്ടുദാഹരണം ഒരുപോലെയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കുകയാണ്. അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും. ബൽ അക്സറുഹും ലാ യഅലമൂൻ, എന്നാൽ അവരിൽ അധിക പേരും കാര്യം മനസ്സിലാക്കുന്നില്ല. അതാണ് അള്ളാഹു മുശ്രിക്കിനെ കുറിച്ച് പറഞ്ഞത്, വമൻ യുശ്രിക് ബില്ലാഹി ഫകഅന്നമാ ഖർറ മിനസ്സമാ, ആരെങ്കിലും അള്ളാഹുൽ പങ്കു ചേർത്താൽ അവൻ ആകാശത്ത് നിന്ന് താഴെ വീണവനെ പോലെയാണ്. അവൻ തൗഹീദിന്റെ ഔന്നത്യത്തിൽ നിന്ന് ശിർക്കിന്റെ അഗാധ ഗർത്തത്തിലേക്ക് പതിച്ചിരിക്കുന്നു. فتخطفه الطير او تهوي به الريح في مكان سحيق, ഒന്നുകിൽ അവനെ കാറ്റെടുത്ത് ദൂരേക്ക് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ അവനെ ഏതെങ്കിലും പക്ഷി റാഞ്ചി കൊണ്ടുപോകുന്നു. في مكان سحيق, വിദൂരമായ വല്ല പ്രദേശത്തും അവനെ കൊണ്ടുപോയി എറിഞ്ഞു കളയുന്നു. ഇതാണ് മുശ്രിക്കിന്റെ സ്ഥിതി. മൂന്നാമത്തെ കൂട്ടർ അവർ മുസ്തക്ബിറുകളായ ആളുകളാണ്, അങ്ങേറ്റ അഹങ്കാരികൾ. അവർ അള്ളാഹുവിന് കീഴ്പ്പെടാൻ തയ്യാറല്ല, ഒരു ദീനും അവർ അംഗീകരിക്കുന്നില്ല. മുൽഹിദുകളെ പോലെ, മതനിഷേധികളെ പോലെയുള്ള ആളുകൾ. ഈ മൂന്ന് തരക്കാരാണ് മനുഷ്യരെന്ന് ഈ വിഷയത്തിൽ ഇസ്ലാമിന്റെ കാര്യത്തിൽ അള്ളാഹുവിനെ സമർപ്പിക്കുന്നതിന്റെ കാര്യത്തിൽ ഈ മൂന്ന് തരക്കാരാണ് ജനങ്ങൾ. ഒന്ന് മുസ്ലിമീങ്ങൾ, മുശ്രിക്കുകൾ, മൂന്നാമത്തേത് മുസ്തക്ബിറുകളായ ആളുകൾ, അഹങ്കാരികളായ, അള്ളാഹുവിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞിട്ടുള്ള, അവന്റെ ദീൻ സ്വീകരിക്കാൻ തയ്യാറല്ലാത്ത ആളുകൾ. എന്നാൽ ഇസ്ലാം സ്വീകരിച്ചവർ അവർ എങ്ങനെയുള്ളവരാണ്? ഇത് ചെയ്തവരാണ് അവർ. വഹുവൽ ഇസ്തിസ്ലാമു ബിത്തൗഹീദ്, തൗഹീദോടെ അള്ളാഹുവിന് കീഴ്പ്പെട്ടിട്ടുള്ളവരാണ് മുസ്ലിമീങ്ങൾ. രണ്ടാമത്തെ കാര്യം എന്താണ്? വൽ ഇൻഖിയാദു ലഹു ബിത്താഅ, വൽ ഇൻഖിയാദു ലഹു ബിത്താഅ, അവർ അള്ളാഹുവിന്റെ ദീൻ അവനനുസരിച്ചുകൊണ്ട് അത് നടപ്പിൽ വരുത്തിയിരിക്കുന്നു. അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അവർ ഈ ദീൻ നടപ്പിൽ വരുത്തിയിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം, വൽ ബറാഅത്തു മിന ശിർക്കി വ അഹ്ലിഹി, ശിർക്കിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നുമുള്ള ബറാഅത്താണ് ബന്ധവിച്ഛേദനമാണ്. ഒരു മുഅ്മിൻ അവൻ ശിർക്കിനെയും അവന്റെ ആളുകളെയും വെറുക്കുന്നു, അവരുമായി അവൻ ബന്ധവിച്ഛേദനത്തിനാണുള്ളത്, അവന്റെ ഹൃദയം അങ്ങനെയാണ്. എന്നാൽ അവന്റെ ശരീരം കൊണ്ടുള്ള ഇടപാടുകളിൽ അള്ളാഹു സുബ്ഹാനഹു തആല അനുവദിച്ച ഇടപാടുകൾ എന്തോ അതവൻ മുശ്രിക്കുകളുമായി നടത്തും. അള്ളാഹു അനുവദിക്കാത്തതിൽ നിന്നത് വിട്ടുനിൽക്കും, അവൻ വിട്ടുനിൽക്കും. ഈ റിസാലയുടെ തുടക്കത്തിൽ ആ വിഷയം നമ്മൾ കൂടുതൽ വിശദീകരിച്ചിരുന്നു. വൽബറാഅത്തു മിന ശിർക്കി വ അഹ്ലിഹി, ഇതാണ് ഇസ്ലാം. ഇതാണ് സഹോദരങ്ങളെ മുഴുവൻ നബിമാരുടെയും ദീനായ ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് എല്ലാ നബിമാരുടെയും ദീനാണ്. അല്ലാഹു ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ഇദ് ഖാല ലഹു റബ്ബു അസ്ലിം ഖാല അസ്ലംതു റബ്ബിൽ ആലമീൻ. സുലൈമാൻ അലൈഹിസ്സലാം ആ മഹാനായ നബിയുടെ അരികിലേക്ക് സബഇന്റെ ഭരണാധികാരിയായ സ്ത്രീ വരികയാണ്. ബിൽഖീസ് എന്നാണ് അവരുടെ പേര് എന്ന് തഫ്സീറുകളിൽ കാണാം. അവർ വന്ന് പറയുന്നത് എന്താണ്? ഒടുവിൽ അവർ അള്ളാഹുവിന്റെ ദീൻ സ്വീകരിക്കുന്നു. എന്താണ് അവർ പറയുന്നത്? ഖാലത് റബ്ബി ഇന്നി ളംതു നഫ്സി വ അസ്ലംതു മഅ സുലൈമാന ലില്ലാഹി റബ്ബിൽ ആലമീൻ, ഞാൻ എന്നോട് തന്നെ അതിക്രമം ചെയ്തു പോയിരിക്കുന്നു, ഞാനിതാ സുലൈമാനോടൊപ്പം റബ്ബുൽ ആലമീനായ അള്ളാഹുവിന്റെ ദീൻ സ്വീകരിച്ച മുസ്ലിമായിരിക്കുന്നു. അപ്പൊ നോക്കൂ, നബിമാരുടെ ദീനാണ് ഇസ്ലാം. എന്നാൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗ ശേഷം പിന്നെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിച്ചാൽ, നബി പഠിപ്പിച്ച ദീൻ സ്വീകരിച്ചാൽ മാത്രമേ അതിന് ഇസ്ലാം എന്ന് പറയുകയുള്ളൂ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന സഹീഹ് മുസ്ലിമിലെ ഹദീസിൽ നമുക്ക് കാണാം. لا يسمع بي احد من هذه الامه يهودي ولا نصراني ثم يموت ولم يؤمن بالذي ارسلت به الا كان من اصحاب النار. لا يسمع بي എന്നെക്കുറിച്ച് കേട്ട ഒരാളും തന്നെ ഇല്ല. لا يسمع بأحد من هذه الأمة أي أمة الفتاة يهودي ولا نصراني يهودي أغتى نصراني أغتى ين كرش جرتو ين ثم يموت ولم يؤمن بالذي أرسلت به ين تنعاني يد دين ما يأيك بطوه آذي البشوسي كادا ونمركيانو إلا كان من أصحاب النار أول نرغا وغاشي آي تلاد ين كرش جرت ين البشوسي كادا مريشان يهودي ونصراني أغتى أول نرغا كارنا മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടതോടെ ജനങ്ങൾ രണ്ടായി വേർതിരിഞ്ഞിരിക്കുന്നു. ഒന്ന്, ആ റസൂലിനെ നബിയിൽ വിശ്വസിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ സ്വീകരിച്ചവർ, രണ്ട്, സ്വീകരിക്കാത്തവർ. ഇങ്ങനെ ജനങ്ങൾ വേർതിരിഞ്ഞിരിക്കുന്നു. ഒരാൾ പറയുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഞാൻ അംഗീകരിക്കുന്നു, പക്ഷെ മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ അംഗീകരിക്കുകയില്ല എന്ന് ഒരുവൻ പറഞ്ഞാൽ അവൻ കാഫിറാണ്. അവൻ ആ അവസ്ഥയിൽ മരിച്ചാൽ അവൻ നരകത്തിൽ ശാശ്വതനാണ്. പോരാ, ഒരാൾ പറയുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് അല്ലാഹു അയച്ച ദൂതനാണ്, പക്ഷേ അത് അറബികളിലേക്കുള്ള അല്ലാഹുവിന്റെ ദൂതനാണ്, എനിക്കത് ബാധകമല്ല എന്ന് പറഞ്ഞാലോ? എന്താണ് അവന്റെ വീതി? അവൻ കാഫറാണ്. അല്ല, നസ്രാനികളിൽ അങ്ങനെ പറഞ്ഞവരുണ്ടായിരുന്നു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ, അൽ ജവാബു സഹീഹ് ലിമൻ ബദ്ദല ദീൻ അൽ മസീഹ് എന്ന നസ്രാനികൾക്ക് എഴുതിയ മറുപടി ഗ്രന്ഥത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം അവരുടെ ഈ വാദവും അതിനുള്ള മറുപടിയും പറയുന്നുണ്ട്. കരവരിൽ ചിലർ പറഞ്ഞു മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണ്, പക്ഷെ ഞങ്ങൾക്കല്ല, അറബികളിലേക്കാണ്. ആ വാദം തന്നെ ആ വാദത്തെ പൊളിക്കുന്നു. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ ഖുർആനിൽ എന്തുണ്ട്? യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, ഓ ജനങ്ങൾ, ഞാൻ നിങ്ങൾക്ക് മുഴുവൻ പേരിലേക്കുമുള്ള അള്ളാഹുവിന്റെ റസൂലാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹദീത്ത് പറഞ്ഞത്. എന്നിൽ വിശ്വസിക്കാതെ യഹൂദിയോ നസ്രാനിയോ മരിച്ചാൽ നരകത്തിലാണ് എന്ന്. ശരി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബികളിലേക്കുള്ള അള്ളാഹുവിന്റെ റസൂലാണെന്ന് പറയുന്നു, അള്ളാഹുവിന്റെ ദൂതന്മാർ കളവറിയോ? ശരി, അറബികളിലേക്കാണെങ്കിലും അള്ളാഹുവിന്റെ ദൂതനാണല്ലോ. നിങ്ങളുടെ വാദപ്രകാരം അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെയാണ് കളവറിയുക? ആ റസൂലല്ല ഈ പറഞ്ഞത്. അപ്പൊ ആ വാദം പറഞ്ഞ ഒരാൾക്ക് ഒരിക്കലും അത് ശരിയാണെന്ന് സ്ഥാപിക്കാൻ സാധ്യമല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാതെ ഒരാൾക്കും മുസ്ലിം ആവുക സാധ്യമല്ല. ഇനി സഹോദരങ്ങളെ, മൂന്നാമത്തെ ഒരു അർത്ഥം ഇസ്ലാമിനുണ്ട്, അത് ഹസ്സായ ഒരു അർത്ഥമാണ്. ഞാൻ പറഞ്ഞു നബിമാരുടെ എല്ലാം ദീൻ ഇസ്ലാമാണ്. അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ട ശേഷം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനാണ്. അതിന്റെ അടിസ്ഥാനം പഴയ നബിമാരുടെ ദീനിന്റെ അടിസ്ഥാനം തന്നെ. കൂടാതെ ഇസ്ലാം എന്നത് മറ്റൊരർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട്. അതാണ് ഇൻഷാ അള്ളാഹ് ഇതാ ഈ റിസാലയിൽ ശേഷം വരുന്നത്. വഹുവ സലാസു മറാതിബ്, ഈ ദീനിന് മൂന്ന് മർത്തബകളുണ്ട്, ഈ ദീനിന് മൂന്ന് പടികളുണ്ട്, ഈ ദീനിന് മൂന്ന് പടികളുണ്ട്. എന്തൊക്കെയാണത്? അൽ ഇസ്ലാമു വൽ ഈമാനു വൽ ഇഹ്സാൻ. ഇസ്ലാമും ഈമാനും ഇഹ്സാനും. അവിടെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? ബാഹ്യമായ കർമ്മങ്ങളാണ് ഉദ്ദേശം. ഈമാൻ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള വിശ്വാസം. എഹ്സാൻ എന്നാൽ നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. അള്ളാഹുവിനെ നീ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. വകുല്ലു മർത്തബത്തിൻ, ഷെയ്ഖ് പറയുന്നു വകുല്ലു മർത്തബത്തിൻ, ഇതിലോരോ പഠിക്കും, ഇതിലോരോ പദവിക്കും. അഥവാ ഇസ്ലാമിനും ഈമാനിനും എഹ്സാനിനും ഉണ്ട് അർക്കാനുൻ. വകുല്ലു മർത്തബത്തിൻ ലഹ അർക്കാൻ, അതിനെല്ലാം റുക്നുകളുണ്ട്. അതാണ് റുക്ന് എന്നാൽ അവിഭാജ്യ ഘടകങ്ങളാണ് റുക്നുകൾ, അതിന്റെ മുകളിലാണ് നിൽക്കുന്നത്, അതാണ് റുക്നുകൾ. അതൊഴിവാക്കിയാൽ പിന്നെ എന്തില്ല, ആ കാര്യമില്ല. ഇപ്പൊ നിസ്കാരത്തിന്റെ റുക്ന് എന്ന് പറഞ്ഞാൽ അതൊഴിവാക്കിയാൽ നിസ്കാരമില്ല. റുക്ന് വാജിബിന്റെയും അപ്പുറത്തുള്ളതാണ്. നിന്ന് നിസ്കരിക്കുക, ഫർദായ നിസ്കാരം, നിന്ന് നിസ്കരിക്കുക, നിന്നുകൊണ്ട് നിർവഹിക്കുക എന്നത് റുക്നാണ്. അത് നിൽക്കാൻ കഴിവുണ്ടായിരിക്കും ഒരാൾ, ഇരുന്ന് നിർവഹിച്ചാൽ അവന്റെ നിസ്കാരം ബാത്തിലാണ്, അവന്റെ നിസ്കാരം ബാത്തിലാണ്, ഫർദായ നിസ്കാരം. എന്നതുപോലെ നോക്കൂ, അൽ മർത്തബത്തുൽ ഊല, ഒന്നാമത്തെ മർത്തബ, ദീനിന്റെ ഒന്നാമത്തെ പടി എന്താണ്? ഫഅർക്കാനുൽ ഇസ്ലാമി ഖംസ, ഒന്നാമത്തെ പടി ഇസ്ലാമാണ്. ഇസ്ലാമിന്റെ റുക്ൻ അത് അഞ്ചെണ്ണമാണ്. ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ള അഞ്ച് കാര്യങ്ങൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വന്നിട്ടുണ്ട് കാര്യം, ഹദീസ് ജിബ്രീൽ വന്നിട്ടുണ്ട് കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ബുനിയൽ ഇസ്ലാമു അലാ خمس شهادة أن لا إله إلا الله وأن محمد رسول الله وإقام الصلاة وإيتاء الزكاة وصوم رمضان وحج البيت رضي الله عنه نبي صلى الله عليه وسلم فرنا دائما بني الإسلام على خمس إسلام എടുത്തു ഉയർത്തപ്പെട്ടത് അഞ്ചു കാര്യങ്ങളിൽ മേലാണ്. ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല. വന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ് എന്ന ഷഹാദത്ത്. വ ഇഖാമി സ്സലാഹ്, നിസ്കാരം നിലനിർത്തുക. വ ഈതാഇ സ്സകാഹ്, സകാത്ത് കൊടുത്തു വിട്ടുക. وصوم رمضان رمضان النوم بدكك. وحج البيت حج جيجا ادو ولا حديث جبريل ادو ونتوند جبريل عليه السلام منوش ويسات النبي صلى الله عليه وسلم ارجيل ون اخبرني عن الاسلام എന്ന് ചോദിച്ച പ്രസിദ്ധമായ സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? അൽ ഇസ്ലാം, إسلام النال أن تشهد أن لا إله إلا الله وأن محمد رسول الله وتقيم الصلاة وتؤتي الزكاة وتصوم رمضان وتحج البيت إن استطعت إليه سبيلا. إسلام النال ني لا إله إلا الله محمد رسول الله إن ساكشن به كلم اسكارن لارتلو زكاة وركلو رمضان النوم بركلو لأنك سعادكم أنجل حج جيلو معن. إذ أنا إسلام النال റുക്നുകൾ, ഇസ്ലാമിന്റെ റുക്നുകൾ ഈ അഞ്ച് കാര്യങ്ങളാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇതിൽ ഓരോ പടിയും അതിന്റെ മുകളിലുള്ളത് താഴെ ഉള്ളതിനെ ഉൾക്കൊള്ളും. പക്ഷെ താഴെ ഉള്ളത് മുകളിലുള്ളതിനെ ഉൾക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. എന്ന് പറഞ്ഞാൽ എല്ലാ മുസ്ലിമും മുഅ്മിൻ ആയിക്കൊള്ളണമെന്നില്ല, എല്ലാ മുഅ്മിനും മുഹ്സിൻ ആയിക്കൊള്ളണമെന്നില്ല. എന്നാൽ ഒരു മുഹ്സിൻ അവൻ മുഅ്മിനുമാണ് മുസ്ലിമുമാണ്, മുഅ്മിൻ അവൻ മുഅ്മിനുമാണ് മുസ്ലിമുമാണ്. മുകളിലുള്ള പടി അത് താഴെ ഉള്ളതും കൂടി ഉൾപ്പെട്ടതാണ്, താഴെ ഉള്ളതിൽ മുകളിലുള്ളത് ഉൾപ്പെടണമെന്നില്ല. എന്താണ് ഇസ്ലാമും ഈമാനും തമ്മിലുള്ള വ്യത്യാസം? വ്യത്യാസം വരിക അത് ഒരേ സന്ദർഭത്തിൽ പറഞ്ഞാലാണ്, വേറെ വേറെ പറഞ്ഞാലോ രണ്ടും അതിൽ ഉൾപ്പെടും. ഒരുമിച്ച് പറഞ്ഞാൽ ഇസ്ലാമിന്റെ അർത്ഥം ബാഹ്യമായ കർമ്മങ്ങൾ, ഈമാനിന്റെ അർത്ഥം ആന്തരികമായ കാര്യങ്ങൾ ഉള്ളിലുള്ളത്. എന്നാൽ ഇത് ഒറ്റയ്ക്ക് ഇസ്ലാം എന്ന് മാത്രം പറഞ്ഞാലോ, ഒറ്റയ്ക്ക് ഇസ്ലാം ഈമാൻ എന്ന് മാത്രം പറഞ്ഞു അതിൽ രണ്ടും ഉൾപ്പെടും. ഉദാഹരണത്തിന് അള്ളാഹു പറയുകയാണ്, ഇന്ന ദീന ഇൻദ അല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിങ്കൽ ദീൻ എന്നാൽ ഇസ്ലാമാണ്. എന്താണ് അവിടെ അർത്ഥം? വെറും പുറമേക്ക് ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രമാണോ? അല്ല, മറിച്ച് ഉള്ളിലുള്ള വിശ്വാസവും പുറമേക്ക് ചെയ്യുന്ന കർമ്മങ്ങളും രണ്ടും കൂടിയ ഇസ്ലാമാണ് അള്ളാഹുവിങ്കൽ ദീൻ എന്ന് പറഞ്ഞാൽ അതേ അവൻ സ്വീകരിക്കുള്ളൂ. അതേസമയം ഒരേ സിയാഖിൽ ഒരേ സന്ദർഭത്തിൽ പറഞ്ഞാൽ, ഉദാഹരണത്തിന് സൂറത്തു അൽഹുജുറാത്തിൽ ആയത്തുകൾ, ഖാലത്തിൽ അഅ്റാബു ആമന്ന കുല്ലം തുഅ്മിനു വലാകിൻ ഖൂലു അസ്ലംന വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബികും. അഅ്റാബികൾ പറഞ്ഞു, ഞങ്ങൾ മുഅ്മിനുകളാണ്, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഖുല്ല തുഅ്മിനു, ഇല്ല നിങ്ങൾ മുഅ്മിനുകളായിട്ടില്ല. വലാകിൻ ഖൂലു അസ്ലംന, നിങ്ങൾ ഞങ്ങൾ മുസ്ലിമീങ്ങളായി എന്ന് പറഞ്ഞോളൂ. വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബികും, ഫീ ഖുലൂബികും, ഈമാൻ നിങ്ങളുടെ ഉള്ളിൽ കയറിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ ചില പദങ്ങളുണ്ട്, അത് ഒരുമിച്ച് വന്നാലുള്ള അർത്ഥമല്ല, അത് വേറെ വേറെ പറഞ്ഞാൽ. അപ്പൊ അങ്ങനെയാണ് ഇവിടെ ഇസ്ലാമും ഈമാനും ഇഹ്സാനും എന്നത് ഒരുമിച്ച് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നോക്കൂ, ഫദലീലു ഷഹാദതി, ഒന്നാമത്തെ റുക്ൻ എന്താണ് ഇസ്ലാമിന്റെ? ഒന്നാമത്തെ റുക്ൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത്. ആ ഷഹാദത്തിനുള്ള തെളിവ് ഖൗലുഹു തആല, അല്ലാഹുവിന്റെ ഈ ആയത്താണ്. ഷഹിദ അല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികതു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാഹു വൽ അസീസുൽ ഹകീം. സൂറത്തു അലി ഇംറാനിലെ 18-ാമത്തെ ആയത്ത്. ഷഹിദ അല്ലാഹു, അല്ലാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ലാ അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനക്കർഹനില്ല എന്ന്. വൽ മലായികതു, മലക്കുകളും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. വ ഉലുൽ ഇൽമി, അറിവുള്ളവരും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഖായിമൻ ബിൽ ഖിസ്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിക്കും നീതിയുമായി നിലകൊള്ളുന്നവന്, ലാ ഇലാഹ ഇല്ലാഹു അവനല്ലാതെ ആരാധനക്കർഹനില്ല, അല അസീസുൽ ഹക്കീം അങ്ങേയറ്റം പ്രതാപമുള്ളവനും അങ്ങേയറ്റത്തെ ഹിക്മത്തുള്ളവനുമായ റബ്ബ് സുബ്ഹാനഹു വതആല. ومعناها ان ഇതിൻ അർത്ഥം എന്താണ്? ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹു വഹ്ദഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിന്റെ അർത്ഥം. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് ഷഹാദത്തുകളും ഷഹാദത്താനി മുതലാസിമതാൻ, രണ്ട് ഷഹാദത്തുകൾ എന്ന് പറഞ്ഞാൽ അത് ഒന്നുണ്ടോ അടുത്തത് ഉണ്ടായേ തീരൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം ഒരാൾ സാക്ഷ്യം വഹിക്കുക, അത് നടക്കുകയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നത് സാക്ഷ്യം വഹിക്കാതെ, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവചനം ശരിയാവുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സാക്ഷ്യം വഹിക്കാതെ ഇതിലേതെങ്കിലും ഒന്ന് ഒരാൾ പറഞ്ഞാൽ അത് മാത്രമേ ഞാൻ അംഗീകരിക്കൂ എന്ന് പറഞ്ഞാൽ രണ്ടും ബാത്തിലാണ്, രണ്ടും ശരിയാവുകയില്ല. എന്താണ് ഷഹാദത്തിന്റെ അർത്ഥം? എന്താണ് ഷഹാദത്തിന്റെ അർത്ഥം? അഷ്ഹദു എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഷഹാദത്ത് ഷഹാദത്താകണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഷഹീദ എന്ന് പറഞ്ഞാൽ, സാക്ഷ്യം വഹിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? നതഖ അൻ ഇൽമിൻ വ യഖീൻ, അതാണ് അതിന്റെ അർത്ഥം. ഷഹീദ എന്ന് പറഞ്ഞാൽ നതഖ അൻ ഇൽമിൻ വ യഖീൻ, ഒരാൾ വായ കൊണ്ട് പറഞ്ഞു അൻ ഇൽമിൻ, അറിവിന്റെ അടിസ്ഥാനത്തിൽ അവൻ അറിഞ്ഞതാണ് പറയേണ്ടത്. വ യഖീനിൻ, അതുപോലെ അവൻ ഉറച്ച ബോധ്യമുള്ളതാണ് പറയേണ്ടത്. നോക്കൊരു ഖാദിയുടെ മുന്നിൽ, ഒരു ന്യായാധിപന്റെ മുന്നിൽ ഒരാൾ ഒരു സംഭവത്തിന് സാക്ഷി പറയാൻ വന്നിരിക്കുകയാണ്. ആള് കാര്യം കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ടായിരിക്കാനുള്ള ഉറപ്പുണ്ട്, ഒന്നും മിണ്ടുന്നില്ല അവിടെ വന്നിട്ട്. അയാളുടെ സാക്ഷ്യത്തിന് എന്ത് വിലയാണ് ഉള്ളത്? യാതൊരു വിലയുമില്ല. ഒരാൾ പറഞ്ഞു, പക്ഷെ അയാൾക്ക് അറിയാത്ത കാര്യമാണ് പറഞ്ഞത്, അയാളെ സാക്ഷ്യം സ്വീകരിക്കപ്പെടുകയില്ല, അതിന് വിലയില്ല. ഒരാൾ പറഞ്ഞു, പക്ഷെ അയാൾക്ക് ഉറപ്പില്ലാത്ത സംശയമുള്ള കാര്യത്തിനാണ് സാക്ഷ്യം പറഞ്ഞത്, അയാളുടെ സാക്ഷ്യത്തിന് വിലയില്ല. മൂന്ന് കാര്യങ്ങൾ ഉണ്ടാക്കണം സാക്ഷ്യത്തിന്. ഒന്ന്, നുത്ഖാണ് പറയണം. രണ്ടെന്താണ്? അറിവ് വേണം പറയുന്ന കാര്യത്തെക്കുറിച്ച്, എന്താണ് ഞാൻ ഈ പറയുന്നത് എന്ന് അറിഞ്ഞിട്ടാണ് പറയേണ്ടത്. മൂന്ന്, അതിൽ യാതൊരു സംശയവും ഉണ്ടാകാൻ പാടില്ല, ഉറപ്പ് വേണം. ഒരാൾക്ക് സംസാരിക്കാൻ കഴിയില്ല, ഊമയാണ്, അയാളെ സംബന്ധിച്ചിടത്തോളം ആ നിർബന്ധം അയാളിൽ നിന്ന് യസ്ഖുത്ത്, അയാൾക്കത് നിർബന്ധമില്ല, അത് പറഞ്ഞിട്ടില്ലെങ്കിൽ അയാൾ മുസ്ലിമാണ്. അതുകൊണ്ട് അയാൾക്ക് പറയാൻ സാധിച്ചില്ലേ, കാരണം അയാൾ പറയാൻ കഴിയാത്ത ആളാണ്, അയാൾക്കതുകൊണ്ട് പ്രശ്നമില്ല. അതേസമയം സംസാരിക്കാൻ കഴിയുന്ന ഒരാൾ അത് നാവുകൊണ്ട് പറഞ്ഞില്ലേ, അവൻ കാഫറാണ്. നാവുകൊണ്ട് ഷഹാദത്ത് പറയാത്തവൻ എന്താണ് അവന്റെ വിധി? അവൻ കാഫറാണ്, മുസ്ലിമല്ല. നാവുകൊണ്ട് ഷഹാദത്ത് പറയണം അറിവിന്റെയും യഖീനിന്റെയും അടിസ്ഥാനത്തിൽ. നോക്കൂ നിങ്ങൾ, നാവുകൊണ്ട് പറയണം. രണ്ടാമത്തേത് അറിവ് വേണം. ഈ പറയുന്നത് എന്താണ് എന്നവൻ അറിവ് വേണം. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവൻ അതിന്റെ അർത്ഥം അറിയുക, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി ഒരാളില്ല, ഒന്നുമില്ല എന്നാണ് അതിന്റെ അർത്ഥം എന്നവൻ അറിയില്ല, വെറുതെ ഇങ്ങനെ പറഞ്ഞു, അത് ഷഹാദത്തല്ല, ഒരു ഷഹാദത്ത് ശരിയാവുകയില്ല. അതുപോലെ സംശയത്തോടെയാണ് പറഞ്ഞത്, അല്ലാഹുവോടൊപ്പം വേറൊരു ഇലാഹ് ഉണ്ടായിക്കൂടെ, എന്നിപ്പോ ഉണ്ടായാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി റസൂലാണോ? ചിലപ്പോ ആയിരിക്കാം, ചിലപ്പോ അല്ലാതിരിക്കാം. എന്നിട്ടാണ് ഒരുവൻ ഷഹാദത്ത് പറഞ്ഞത് എങ്കിൽ അത് ശരിയല്ല, അവന്റെ ഷഹാദത്ത് ബാത്തിലാണ്, മുസ്ലിമല്ല. അപ്പൊ നോക്കൂ, ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഷഹാദത്ത് ഷഹാദത്താവുകയുള്ളൂ. അത് പറയണം, അതുപോലെ പറയുന്നത് അറിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. മൂന്നാമത്തേത് അവനാ പറയുന്ന കാര്യത്തിൽ ഉറച്ച ബോധ്യമുണ്ടായിരിക്കണം. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് എന്നാണ് ഇതിനെ വിശദീകരിക്കുന്നത്. വമഅനാഹ, ആ ഷഹാദത്തിന്റെ അർത്ഥം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്തിന്റെ അർത്ഥം? ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ് വഹ്ദഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല എന്നാണ്. ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ അതെന്താണ്? നാഫിയൻ, അവിടെ ലാ എന്നാൽ അത് നിഷേധിക്കുന്ന ലാ ആണ്, നഫീന്റെ ലാ ആണ്. ജമീഅമാ യുഅബദു മിൻ ദൂനില്ലാ, അല്ലാഹുവിനെ പുറമേ, അല്ലാഹുവിനെ പുറമേ ഇബാദത്ത് ചെയ്യപ്പെടുന്ന സകലതിനെയും നിഷേധിക്കുന്ന ലാ ആണത്. ലാ ഇലാഹ ഇനി ഇല്ലാഹു അല്ലെങ്കിൽ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ അയില്ലല്ലാ എന്ന വാക്കിൽ എന്താണുള്ളത്? മുസ്ബിതൻ, അതിൽ സ്ഥാപിക്കുന്നു, സ്ഥിരീകരിക്കുന്നു. അൽ ഇബാദത ലില്ലാഹി വഹ്ദഹു ലാ ശരീക ലഹു ഫി ഇബാദതി, മുസ്ബിതൻ അൽ ഇബാദത ലില്ലാ, ഇബാദത്ത് അല്ലാഹുവിന് മാത്രമേ പാടുള്ളൂ എന്ന്. വഹ്ദഹു അവന് മാത്രം, ലാ ശരീക ലഹ അവനൊരു പങ്കുകാരുമില്ല. ഫി ഇബാദതിഹി ആ ഇബാദത്തിൽ, കമ അന്നഹു ലൈസ ലഹു ശരീകും ഫി മുൽക്കിഹി, അള്ളാഹുവിന്റെ അധികാരത്തിൽ അവന്റെ മുൽക്കിൽ അവന് യാതൊരു ശരീക്കുമില്ല, ഒരു പങ്കാളിയുമില്ല. എന്നതുപോലെ അള്ളാഹുവിന്റെ മുൽക്കിൽ ഏത് പങ്കാളിയാണ് അവനുള്ളത്? അവന്റെ അധികാരത്തിൽ ആരുമില്ല. എന്നതുപോലെ ഇബാദത്ത്, അതിലും അള്ളാഹുവിന് യാതൊരു പങ്കാളിയുമില്ല, അത് അള്ളാഹു അല്ലാത്ത ഒരാൾക്കും കൊടുത്തുകൂടാ. ഇതാണ് അതിന്റെ അർത്ഥം. ഇൻഷാഅല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് അടുത്ത ആഴ്ച വിശദീകരിക്കാം. വല്ലാഹു തആല അഅലം. وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.